2022 March 2 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. ഇരുട്ടടിയും കാത്ത് വൈദ്യുതി നിരക്കുകൾ കുത്തനെ കൂട്ടാനുള്ള KSEB യുടെ നിർദ്ദേശം. റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ അനുമതി കാത്തുകിടക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ളതിനാലാണ് ചാർജ് വർധന വൈകുന്നത്. ഉപഭോക്താക്കളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ കേട്ട ശേഷമേ അന്തിമ തീരുമാനമെടുക്കാവൂ എന്ന് നിബന്ധനയുള്ളതിനാൽ അതിനായി കാത്തിരിക്കുകയാണ്. നിരക്കു വർധന ഇക്കുറി ഇതിനു മുമ്പത്തേക്കാൾ കഠിനമായിരിക്കുമെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ആശ്വാസമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇടിത്തി വീഴുന്നത് എന്നു മുതലാണെന്നേ ഇനി അറിയാനുള്ളൂ. അടുത്ത 5 വർഷത്തേക്ക് ബോർഡിന് നേരിടാവുന്ന സാമ്പത്തിക കമ്മി കണക്കാക്കിയുള്ള നിരക്കു വർധനയ്ക്കാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഓരോ വർഷവും വരവും ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിരക്കും അതനുസരിച്ച് വ്യത്യാസപ്പെടും. എത്രയധികം നിരക്ക് ഉയർത്തിയാലും ബോർഡ് ലാഭകരമാകാൻ പോകുന്നില്ലെന്ന അനുഭവം ഉള്ളതിനാൽ ഉപഭോക്താക്കളുടെ താൽപര്യം പരിഗണിക്കപ്പെടാനേ പോകുന്നില്ല. ഉപഭോക്താക്കളെ കണക്കിന് പിഴിയാനല്ലാതെ വരുമാന വർധന നേടാൻ മറ്റുപായങ്ങളെക്കുറിച്ച് കാര്യമായ ആലോചനകളൊന്നുമില്ല. വൈദ്യുതി നൽകിയ വകയിൽ ബോർഡിന് 2000 കോടി രൂപ കുടിശ്ശികയായി ലഭിക്കാനുണ്ടെന്നാണ് കണക്ക്. വർഷങ്ങളായി നിൽക്കുന്ന കുടിശ്ശികയാണിത്. സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങളും വൻ വ്യവസായശാലകളുമൊക്കെയാണ് കുടിശ്ശികക്കാരുടെ പട്ടികയിൽ ആദ്യം വരുന്നത്. വാട്ടർ അതോറിറ്റി മാത്രം നൽകാനുള്ളത് 1000-ലേറെ കോടി രൂപയാണ്. വെള്ളക്കരം സമയത്തിനടയ്ക്കാത്തതിന് ഉപഭോക്താക്കളെ വിരട്ടാൻ മടിക്കാത്ത വാട്ടർ അതോറിറ്റി വൈദ്യുതി കുടിശ്ശിക തീർക്കുന്നതിൽ ഒരു താൽപര്യവും കാണിക്കാറില്ല. അതുപോലെ തന്നെയാണ് വിവിധ സർക്കാർ വകുപ്പുകളും. യഥേഷ്ടം വൈദ്യുതി ഉപയോഗിക്കുമെന്നല്ലാതെ ബില്ലടയ്ക്കാൻ മിനക്കെടാറില്ല. ബിൽ കുടിശ്ശിക ഊർജിതമായി പിരിച്ചെടുക്കാൻ ബോർഡ് ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ സാധാരണ ഉപഭോക്താക്കളുടെ മേൽ കൂടെ കൂടെ അടിച്ചേൽപ്പിക്കുന്ന നിരക്കു വർധനയുടെ ആഘാതം അല്പമെങ്കിലും കുറയ്ക്കാനാകുമായിരുന്നു. ഗാർഹിക ഉപഭോക്താക്കൾ യൂണിറ്റിന് 1 രൂപയെങ്കിലും അധികം നൽകേണ്ടി വരുന്ന വിധത്തിലാണ് പുതിയ വർധനയ്ക്ക് ഒരുങ്ങുന്നത്. 50 യൂണിറ്റിന് മുകളിൽ ഉപഭോഗമുള്ള എല്ലാ വീട്ടുകാരെയും നിരക്കു വർധന ബാധിക്കും. സ്ലാബുകൾ ഉയരുന്നതിനനുസരിച്ച് നിരക്കു വർധനയുടെ ആഘാതവും കൂടും. ഇതിനൊപ്പം അനുബന്ധ നിരക്കുകളിലും മാറ്റങ്ങളുണ്ടാകും. ആവശ്യമായതിന്റെ 1/4 മാത്രമാണ് സംസ്ഥാനത്തിന്റെ വൈദ്യുതോത്പാദന ശേഷി. ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് അതിന് ആശ്രയം. ആവശ്യത്തിന്റെ 3/4 പുറമേ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നതിനാലാണ് എല്ലാ കാലത്തും ഉപഭോക്താക്കൾ അധിക ഭാരം താങ്ങേണ്ടി വരുന്നത്. പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കരാറിലെ പാളിച്ചകൾ കാരണം പലപ്പോഴും ഏറെ ഉയർന്ന വില നൽകേണ്ടി വരുന്നു. പാരമ്പര്യേതര മാർഗങ്ങൾ കാര്യമായി വികസിപ്പിക്കാത്തതും തിരിച്ചടിയാണ്. മറ്റു സ്രോതസ്സുകളിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള വഴികൾ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുന്നുമില്ല. ധൂർത്തും പലവിധത്തിലുള്ള അഴിമതികളും ബോർഡിനെ സ്ഥിരമായി നഷ്ടത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. സംഘടനയുടെ സർവാധിപത്യമുള്ളതിനാൽ ബോർഡ് ഭരണത്തിൽ ഒരുവിധ പരിഷ്കാരവും കൊണ്ടുവരാൻ കഴിയാറില്ല. ഇതിന്റെയൊക്കെ ഫലമായി എല്ലാം സഹിക്കേണ്ടി വരുന്നത് ഉപഭോക്താക്കളാണ്. ബോർഡ് വരുമാനത്തിന്റെ 1/3 ശമ്പളം ഇനത്തിലാണ് പോകുന്നത്. 6000 ജീവനക്കാർ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരമില്ലാതെയാണ് ബോർഡിൽ പണിയെടുത്തുവരുന്നത്. സംഘടനകൾക്ക് രുചിക്കാത്ത ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാൻ സർക്കാരും ബോർഡ് ഭരിക്കുന്നവരും തയ്യാറാവില്ല. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകാത്തിടത്തോളം ഇപ്പോഴത്തെ ശൈലിയിൽ തന്നെ ഇതൊക്കെ മുന്നോട്ടു പോകും. ഉപഭോക്താക്കൾ കാഴ്ചക്കാർ മാത്രമാണ് ഇവിടെ.